നമസ്കാരം നവീൻ ജോൺ, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം, താങ്ക്സ്.
എന്തായാലും മലയാളത്തിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് മലയാള സിനിമയിലേക്ക് പലരും എത്തിയിട്ടുണ്ട്, പല അഭിനേതാക്കളും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ രാജനായരെ പോലെ സിനിമ സംവിധാനം ചെയ്ത ആൾക്കാരുമുണ്ട്. ഇങ്ങനൊരു മുഖ്യധാര മലയാള സിനിമയിലേക്ക് തിരക്കഥാകൃത്തായി മാത്രം ഉയർന്നു വരുന്ന ഒരു എനിക്കൊന്നും ഒരു പക്ഷേ ആദ്യത്തെ ഓസ്ട്രേലിയൻ മലയാളിയായിരിക്കും നവീൻ ജോൺ. അതുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങൾ അക്കാര്യത്തിൽ. തീർച്ചയായും. എന്തായാലും നമുക്ക് ഓസ്ട്രേലിയക്കും മലയാള സിനിമയിൽ സംഭാവനകൾ നൽകാൻ കഴിയുമെന്നാണല്ലോ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും നവീൻ, എനിക്ക് സിനിമയെക്കുറിച്ചും ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇര എന്നുള്ള സിനിമ വാർത്തകളിൽ ഒരുപാട് നിറഞ്ഞൊരു സിനിമയാണ്. വിവാദങ്ങളും അല്ലെങ്കിൽ പ്രതികൂല കമന്റുകളും എല്ലാം വന്നിരുന്നു. അതിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് ആദ്യം നവീനെ കുറിച്ച് ചോദിച്ചോട്ടെ. നവീൻ എങ്ങനെയാണ് ഈ ഒരു ഇര എന്നൊരു സിനിമയുടെ തിരക്കഥ രചനയിലേക്ക് എത്തുന്നത്? എന്തായിരുന്നു അതിന്റെ ഒരു യാത്ര?
സിനിമ ചെറുപ്പം മുതൽ ഒരു പാഷൻ ആയിരുന്നു, സിനിമയിൽ എത്തണം തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇപ്പൊ നമുക്ക് സിനിമ എപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ സിനിമ മെയിൻ സ്ട്രീമായി മെയിൻ ഒരു ജോലിയായിട്ട് അംഗീകരിക്കില്ലല്ലോ. അപ്പൊ വീട്ടിൽ നിന്നും എല്ലായിടത്തുനിന്നും പ്രഷറുകളായിരുന്നു. പലപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് ജോലി രാജ്യത്ത് സിനിമ എടുക്കാൻ പോയിട്ടുണ്ട്. അന്നൊന്നും സിനിമ നടന്നിട്ടില്ല. പിന്നീട് ഇങ്ങോട്ട് വന്ന് ഓസ്ട്രേലിയ എത്തിയപ്പോൾ കുറച്ചുകൂടെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന സ്ഥലം നമുക്കുറച്ചുകൂടെ ലൈഫിന് കുറച്ചുകൂടെ ഒരു സെക്യൂരിറ്റി തരുന്നുണ്ട്. നമ്മളിപ്പോ എന്തും നഷ്ടപ്പെട്ട ഇപ്പൊ സിനിമയുടെ മെയിൻ പ്രശ്നം വെച്ചാല് മൊത്തം നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം തകർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഇപ്പൊ നാട്ടിലേക്കാണ് വേറെ ഒരു ജോലി ഒഴിവാക്കിയിട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് മൊത്തം നഷ്ടപ്പെട്ടു പോകുന്നുള്ളു. ഇപ്പൊ ഓസ്ട്രേലിയ ഇപ്പോഴൊരു അതിനൊരു ഒരു സപ്പോർട്ടാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഇവിടെ വന്നാൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പം അങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോഴും സിനിമ തന്നെയായിരുന്നു സ്വപ്നം. അപ്പൊ അങ്ങനെ പല ജോലികൾ ചെയ്തു. പിന്നെ അതിലേക്ക് പോകാനുള്ള സിനിമയിലേക്ക് ട്രൈ ചെയ്യാനുള്ള തരത്തിലുള്ള ജോലികളിലേക്ക് മാറാൻ ശ്രമിച്ചു. അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ജോലികൾ കാഷ്വലായി. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ട്രൈ ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു ഈ ഒരു സിനിമയിലേക്ക് എത്താൻ തന്നെ ഒരു 4 വർഷത്തെ ഒരു പരിശ്രമം. അപ്പൊ ഞാനും സൈജുവും ഡയറക്ടർ സൈജുവും കൂടി ചേർന്ന് ഒരു സിനിമ ചെയ്യാൻ ഈ ഒരു സിനിമ അതായത് ഈ പർട്ടിക്കുലർ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ട് തന്നെ ഒരു 4 വർഷമായി. ആ യാത്ര കഴിഞ്ഞ വർഷം ഞാൻ മൊത്തത്തിൽ ജോലിയൊക്കെ റിസൈൻ ചെയ്തില്ല, ജോലി മൊത്തത്തിൽ ഉപേക്ഷിച്ച് വേണ്ടാന്ന് വെച്ചിട്ട് പോയി തന്നെ ഒരു വർഷം എടുത്തു ഈ സിനിമ പുറത്തിറങ്ങാൻ.
ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഈ ഒരു കഥയിലേക്ക് മറ്റുമൊക്കെ എത്തുന്നത് എങ്ങനെയായിരുന്നു? ഇതൊരു നേരത്തെ തന്നെ മനസ്സിലുണ്ടായിരുന്ന കഥയും തിരക്കഥയുമായിരുന്നു?
കഥ ഒരു ബേസ് തോട്ട് ഒരു ബേസ് ലൈൻ നോട്ട് ഒരു നോട്ട് ഉണ്ടായിരുന്നു കഥയിൽ. അപ്പം ഞാൻ ഇത് മുമ്പ് ഇപ്പൊ ഞാൻ പറഞ്ഞൊരു 13 വർഷം അല്ലെങ്കിൽ 14 വർഷം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട്, ഒന്നും സിനിമയായിട്ടില്ല. അപ്പൊ ഈ സിനിമ എടുക്കാൻ പോകുമ്പോൾ ആദ്യം തീരുമാനിച്ചു ഇനി മുതൽ സ്ക്രിപ്റ്റ് എഴുതുന്നില്ല എന്നാണ് തീരുമാനിച്ചത്. ഒരു പ്രൊജക്ട് ആയ ശേഷം സ്ക്രിപ്റ്റ് എഴുതാം എന്ന് തീരുമാനിച്ചിട്ട് കഥ പറയാം. കഥ പറഞ്ഞിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയാൽ മതിയല്ലോ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ ചിന്തിച്ചിട്ട് ആണ് പോയത്. അങ്ങനെ പ്രൊജക്ട് ആവാൻ ഞങ്ങള് കുറെ നടന്നു. അവസാനം വൈശാഖ് ഉദയകൃഷ്ണന്റെ അടുത്ത് അവരുടെ അടുത്തും പിന്നെ മഹേഷ് നാരായണൻ ടേക്ക് ഓഫിന്റെ ഡയറക്ടർ മൂന്ന് പരിചയ സുഹൃത്തുക്കളാണ്. അപ്പം അവരുടെ അടുത്ത് ഈ കഥ പറഞ്ഞു. അപ്പൊ കഥ കേട്ടപ്പോ അവര് മൂന്നുപേരും ഇരുന്ന് കഥ കേട്ടപ്പോ അവര് പറഞ്ഞു ഇത് കൊള്ളാം, ഇത് നല്ലൊരു സാധനമാണ്, നമുക്ക് ഇതിന്റെ അകത്തൊരു സ്കോപ്പ് ഉണ്ട്, നമുക്ക് ഇത് ചെയ്യാം, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം, നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കൊള്ളാം പറഞ്ഞു. അപ്പൊ എന്നിട്ട് പെട്ടെന്ന് പ്രൊജക്ട് ആലോചിക്കാൻ പറഞ്ഞു. അപ്പം ഉണ്ണിയെ വിളിച്ചു, ഉണ്ണി വന്നു കഥ കേട്ടു. അവന് ഇപ്പൊ കഥ കേട്ടു, അവന് ഇഷ്ടപ്പെട്ടു അവൻ ചെയ്യാന്ന് പറഞ്ഞു. സുരേഷ് ഗോപിയുടെ ഗൂഗിൾ സുരേഷ് വന്നു അവനോട് കഥ പറഞ്ഞു, അവന് ഇഷ്ടപ്പെട്ടു അവൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ പ്രൊജക്ട് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് സത്യം പറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതിയത്. സ്ക്രിപ്റ്റ് എഴുതിയത് ഒരു 15-20 ദിവസം ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്.
അത്ര സമയം എടുത്തിട്ടുള്ളൂ
അല്ലേ? അത്ര എടുത്തിട്ടുള്ളൂ.
തീർച്ചയായും. എന്തായാലും മുൻപ് പലപ്പോഴും പല സിനിമയ്ക്കായി ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഏതെങ്കിലും സിനിമയിൽ ഇതിന് മുൻപ് നവീൻ പ്രവർത്തിച്ചിട്ടുണ്ടോ?
ഇല്ല, ഞാൻ പ്രവർത്തിച്ചു മീൻസ് അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കഥ പറഞ്ഞ് പല പ്രൊജക്ടുകളും പല ഡയറക്ടേഴ്സിന്റെ കൂടെ ആയിട്ടുണ്ട്. അത് പക്ഷെ നടന്നിട്ടില്ല. ഈവൻ അഡ്വാൻസ് ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് കൂടെ മമ്മൂക്കം വൈശാഖ് ഡയറക്ട് ചെയ്യാനുള്ള ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. മമ്മൂട്ടി ഹീറോ ആയിട്ടും ആര്യ ആയിട്ടും ഒരു പടം ചർച്ച ചെയ്ത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയതായിരുന്നു. പക്ഷെ അത് പിന്നെ എന്തുകൊണ്ടോ അത് എല്ലാവരുടെയും ഡേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, പിന്നെ അത് നടന്നില്ല.
എന്തായാലും ഞാൻ ഈ സിനിമയെ കുറിച്ച് ചോദിക്കട്ടെ. കാരണം ഇരാ എന്നുള്ള സിനിമ ഒരുപാട് വാർത്തകൾ, ഞാൻ ആദ്യം പറഞ്ഞ ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായി ദിലീപിന്റെ കേസുമായി, നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കിടക്കുന്ന ദിലീപിന്റെ അല്ലെങ്കിൽ ആ സംഭവവുമായി ഇതിനൊരുപാട് സാമ്യമുണ്ടെന്നുള്ളതായിരുന്നു. ഒരു ഫാൻ ബേസ് ടീസർ പുറത്തിറങ്ങിയതും അല്ലെ പോസ്റ്റർ പുറത്തിറങ്ങിയതും പിന്നീട് നിങ്ങൾ തന്നെ പുറത്തിറക്കിയ ടീസറുമെല്ലാം എന്തിനാ ചേട്ടാ വായിൽ തോന്നിയെല്ലാം വിളിച്ചു പറയുന്നത്? ദിലീപ് ഒരു മാധ്യമപ്രവർത്തനോട് ചോദിച്ചാൽ അതുപോലെയായിരുന്നു നിങ്ങൾ ടീസർ പുറത്തിറക്കിയത്.
പ്രതി ആരിനെ തെളിവെടുപ്പിനായി നിരവധി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബിനോയ്, എന്താണ് തെളിവ്? തെളിവുകൾ എവിടെ? ദൈവത്തിന്റെ കയ്യിൽ പതിഞ്ഞ ആ ഫോട്ടോ, ആ സെൽഫി, അതാണ് ഈ കേസിലെ നിർണായകമായ തെളിവ്. ഒപ്പം തന്നെ ഞാൻ ഇടപെടുകയാണ്. എന്തോ പറഞ്ഞിരിക്കുന്നു പ്രതി, എന്തോ പറഞ്ഞിരിക്കുന്നു, എനിക്ക് വ്യക്തമല്ല, ക്ലിയർ ആവുന്നില്ല. കൺസോൾ, അതൊന്ന് റീപ്ലേ ചെയ്യൂ പ്ലീസ്.
എന്തിനാ ചേട്ടാ വെറുതെ വായി തോന്നേ വിളിച്ചു പറഞ്ഞു?
ഈ കഥ പറയാൻ ഏറ്റവും നല്ല ആൾ നവീൻ തന്നെയാണല്ലോ. ഈ കഥ ദിലീപിന്റെ കഥയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ?
ഇല്ല, ദിലീപിന്റെ കഥയുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ നമ്മളിപ്പം നമ്മളൊരു കഥ എടുക്കുമ്പോ, നമ്മളിപ്പോ ഒരു നമ്മളൊരു കഥ പറയുമ്പോ, ഇപ്പം ഈ കഥ എന്ന് പറഞ്ഞാൽ ഒരു നിരപരാധിയായ ഒരാള് പോലീസ് ഫ്രെയിം ചെയ്ത് അകത്ത് പോയ ഒരാളുടെ കഥയാണ്. അപ്പം അത് അത് ഇപ്പൊ ദിലീപിന്റെ ഇഷ്യൂവുമായിട്ട് ചെറിയ ബന്ധവും ആയ സാഹചര്യങ്ങളും മാധ്യമങ്ങളും പോലീസും ചെയ്തിട്ടുള്ള പ്രവർത്തികളും തമ്മിൽ ചെറിയ സാമ്യങ്ങളുണ്ട്. അപ്പം അതുമായി കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ സമൂഹത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു കഥയിലും ഒരു സിനിമയിലും ഒക്കെ വരും. അങ്ങനെ അങ്ങനെ അത് ആ ഒരു സംഭവത്തെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ദിലീപ് എന്ന ഒരു കലാകാരനോട് എന്താ പറയാ, ഇവിടുത്തെ ആൾക്കാർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രതിഷേധമുണ്ടല്ലോ, ഞങ്ങൾക്ക് അതിനെ ഒന്ന് ട്രോളണം എന്ന് തോന്നുന്ന ഒരു പ്രതിഷേധം ഞങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന വിധം ഒന്ന് ട്രോളി ഒന്ന് 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 പ്രതിഷേധം രേഖപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ.
അല്ല പക്ഷേ അത് ഞാൻ വളരെ കുറച്ചുകൂടെ തുറന്നു ചോദിക്കുകയാണെങ്കിൽ, ദിലീപിന്റെ കേസ് എപ്പോഴും കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ്. അപ്പോ നിരപരാധിയായ ഒരാളുടെ കഥ ദിലീപുമായി സാമ്യം ഉണ്ടെന്ന് പറയുമ്പോൾ, കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിൽ അത് നിരപരാധിയാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ടീസർ പുറത്തിറക്കുന്നു, സിനിമ ആ രീതിയിൽ പുറത്തിറക്കുന്ന തുല്യമല്ലേ അത്?
അല്ല, അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, കോടതിയിൽ എത്തി കോടതി വിധിക്കുന്നത് വരെ ഒരാൾ എന്നും നിരപരാധി തന്നെയാണ്. ഇപ്പൊ നമ്മളുടെ സമൂഹവും മാധ്യമങ്ങളും അയാളെ അതിനു മുമ്പ് പ്രതിയാക്കുന്നത് ഒരു തരത്തിലും ശരിയല്ലല്ലോ. അയാള് ഇപ്പൊ ഒരാൾ ഒരു കുറ്റം ചെയ്യാത്ത ഒരാളാണ് അയാളെങ്കിൽ, അയാളെ അയാളുടെ ജീവിതവും തകർക്കാനുള്ളതിന്റെ മാക്സിമം നമ്മൾ തകർത്തിട്ടുണ്ട്. ഒരു നമ്മളുടെ സമൂഹം നമ്മളുടെ മാധ്യമങ്ങൾ ചെയ്തിട്ടുണ്ട്. അയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് വിധി പറയേണ്ടത് മാധ്യമങ്ങളോ മറ്റുള്ളവരോ അല്ല, അത് കോടതിയാണ് ഇപ്പൊ പറയേണ്ടത്. അപ്പൊ അതിനു മുമ്പ് എന്ത് പറഞ്ഞാലും അത് അതിനു മുമ്പ് ഒരു ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ സിനിമയിൽ അത് ഉപയോഗിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, സിനിമ ഒരു കൊമേഴ്ഷ്യൽ ഇത് നമ്മളെടുത്തിരിക്കുന്നത് ഉദാത്തമായ സൃഷ്ടി എന്ന് പറയുന്ന പോലത്തെ സിനിമ, അങ്ങനത്തെ റിയലിസ്റ്റിക് സിനിമയല്ല നമ്മൾ എടുത്തിരിക്കുന്നത്, പക്ക കൊമേഴ്ഷ്യൽ ആയ ഒരു സിനിമ തന്നെയാണ്. അപ്പൊ ആ കൊമേഴ്ഷ്യൽ ആയ സിനിമയെ കൊമേഴ്ഷ്യൽ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അത് സമൂഹത്തിൽ ആളുകൾക്ക് ഇത് ആളുകളുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആദ്യത്തെ ഒരാഴ്ച നാട്ടിലായിരുന്നു. അപ്പൊ ആദ്യത്തെ ഒരാഴ്ചയിൽ എല്ലാ ഷോയ്ക്കും ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. എല്ലാ ഷോയ്ക്കും ഈ സീനിന്റെ ആ ഡയലോഗ് പറയുമ്പം തിയേറ്റർ നിറഞ്ഞ കൈയടിയാണ്. അതായത് ഒരു സംശയമില്ലാതെ ഏത് സ്ഥലത്ത്, ഇപ്പൊ നമ്മൾ പറയും സാധാരണ ലോ ക്ലാസ് തിയേറ്റർ, അതായത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാധാരണ അങ്ങനെയുള്ള തിയേറ്ററുകളിൽ ആണ് അങ്ങനെയുള്ളതിന് എഫക്ട് എന്ന് പറയും. പക്ഷെ അങ്ങനെയുള്ള തിയേറ്ററുകളല്ല, അങ്ങനെയുള്ള തിയേറ്റർ ഇപ്പൊ ലുലു മാള് അവിടെയൊക്കെയുള്ള ഹൈ ക്ലാസ് തിയേറ്റർ, ഇപ്പൊ ഗോൾഡ് ക്ലാസ് തിയേറ്ററുകൾ എങ്ങനെയുള്ള തിയേറ്ററിലൊക്കെ പോലെ, ഈ സീന് ഞങ്ങളുടെ ഈ സിനിമയിൽ പ്രത്യേകിച്ച് ആ ഒരൊറ്റ സീൻ കഴിയുമ്പോൾ നിറഞ്ഞ കൈയടി മാത്രമേ ഞങ്ങൾക്ക് കേൾക്കാൻ
പറ്റിയിട്ടുള്ളൂ. ഇതിനകത്ത് ഇപ്പൊ ഇതിൽ വന്ന വാർത്തകളിൽ ചിലത് ദിലീപ് ഈ കഥയിൽ ഇടപെട്ടു എന്നുള്ള നിരവധി റിപ്പോർട്ടുകൾ ഞാൻ കണ്ടായിരുന്നു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ. ഏതെങ്കിലും തരത്തിൽ ദിലീപിന്റെ ഇടപെടലുണ്ടായോ?
ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. ദിലീപ് അങ്ങനെ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരാളല്ല, അതല്ല അദ്ദേഹം വളരെ വളരെ ജെന്റിൽമാൻ ആയ ഒരാളാണ്. എനിക്ക് ദിലീപ് ഏട്ടനെ പരിചയമുണ്ടോന്ന് ചോദിച്ചാൽ പരിചയമുണ്ട്, പക്ഷെ അങ്ങനെ പേഴ്സണലി അങ്ങനെ ഭയങ്കര പരിചയമുള്ള ഒരാളല്ല ദിലീപ്. ദിലീപേട്ടൻ അനിയനെയൊക്കെ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അത് ഇത് കഥയിൽ ഇടപെടാനോ അത് അങ്ങനത്തെ ഒരു സംഭവമോ ഒന്നുമില്ല.
പക്ഷെ ഒന്നുകൂടെ വളരെ തുറന്നു ചോദിച്ചോട്ടെ, ഈ ഒരു സിനിമ കഥ എഴുതുന്ന സമയത്തോ തിരക്കഥ എഴുതുന്ന സമയത്തോ ദിലീപുമായോ അല്ലെങ്കിൽ അങ്ങനെ ദിലീപിന്റെ അനിയനുമായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടോ നവീൻ?
ഇല്ല,
സംസാരിച്ചിട്ടൊന്നുമില്ല.
അനൂപ് സിനിമ കഴിഞ്ഞ ശേഷം എന്നെ വിളിച്ചിരുന്നു, വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സിനിമ കണ്ടു ഇഷ്ടമായി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ സംഭവങ്ങളൊന്നും ദിലീപിന്റെ, നിങ്ങൾക്ക് സിനിമ കാണാത്തത് കൊണ്ട് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ചോദിക്കണായിരിക്കും. അപ്പൊ ഞങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര വെച്ചാൽ, ഈ സിനിമയ്ക്ക് ദിലീപിന്റെ കഥയായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ പിന്നെ ദിലീപിന്റെ കഥയിൽ ഇടപെടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടോ അപ്പം പുള്ളി പറഞ്ഞിട്ട് എഴുതി. അതെന്താ വെച്ചാൽ, ആദ്യം ഇതിന്റെ ഈ സിനിമയുടെ മെയിൻ പ്രശ്നം വെച്ചാൽ, ഇരാ എന്നുള്ള പേരും സ്റ്റോറി ഓഫ് ആൻ അക്യൂസ്ഡ് എന്ന് നമ്മൾ അതിനൊരു ടാഗ് ലൈൻ കൊടുത്തപ്പോഴേ ദിലീപിന്റെ കഥയാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു. അപ്പം ആരോ ദിലീപ് ഏട്ടൻ പുറത്തു ജയിലിൽ നിന്ന് പുറത്തിറങ്ങണ ആ ഒരു ഫോട്ടോ ഉണ്ണിയുടെ ഫോട്ടോയുമായി ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് ഇറക്കി, അത് ഞങ്ങൾ ഇറക്കിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അത് പ്രചരിച്ചത്. അത് പക്ഷെ ആക്ച്വലി അതുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, അത് ആരോ ചെയ്തൊരു ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ മൊത്തത്തിൽ വന്നത്.
പക്ഷെ ആ തെറ്റിദ്ധാരണ കൂടുതൽ ഊട്ടി ഉറപ്പിച്ചത് നിങ്ങളുടെ ടീച്ചർ തന്നെയായിരുന്നു, ഔദ്യോഗികമായി ഇറക്കിയ ടീച്ചർ.
ടീച്ചറിന്റെ അത് ഉണ്ട്, പക്ഷെ അത് കഥ ഇതാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ആ ടീച്ചർ കണ്ടാൽ മനസ്സിലാവും അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന സ്ക്രോളുകളെല്ലാം ഇത് ഒരു മരണവും ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കേസാണ്, ഒരു കഥയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കഥയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല.
തീർച്ചയായും. എന്തായാലും എപ്പോഴേക്കാണ് ഈ സിനിമ ഹോസ്റ്റലിൽ എത്തുന്നത്?
ഇത് ഏപ്രിൽ 6-ാം തീയതി തൊട്ടിട്ട് ഓസ്ട്രേലിയയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഏകദേശം എല്ലാ സ്ഥലത്തും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം.
എന്തായാലും നവീൻ, ഇപ്പോൾ ഒരുപാട് കാലം സിനിമയ്ക്ക് വേണ്ടി നടന്നു വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു തിരക്കഥ എഴുതി സിനിമ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി എന്താണ് മുന്നോട്ടുള്ള നവീന്റെ ആഗ്രഹങ്ങൾ, പദ്ധതികൾ?
ഇനി ഇപ്പൊ നമുക്ക് എപ്പോഴും ഇപ്പൊ എനിക്ക് ഈ സ്ക്രിപ്റ്റ് എഴുതിയതിലും എനിക്കൊരു എന്റെ മനസ്സിലെ 20% സിനിമയ്ക്ക് ഒരു മാർക്ക് കൊടുക്കാൻ എനിക്ക് പേഴ്സണലി തോന്നുന്നുള്ളു. അപ്പം അത് നമുക്കെപ്പോഴും ബെറ്റർ, ഇതിലും ബെറ്റർ ആയിട്ടുള്ളത് ചെയ്യണം എന്നുള്ളത് തന്നെയാണല്ലോ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ആഗ്രഹം. അങ്ങനെ തന്നെയാണ്, ഇനിയും ബെറ്റർ ആയ സിനിമകളും ഇനിയും ബെറ്റർ ആയ സ്ക്രിപ്റ്റും എഴുതണം എന്നൊക്കെ തന്നെയാണ്. ഇനിയും
സ്ക്രിപ്റ്റ് മാത്രമാണോ അതിനപ്പുറം സംവിധാനം ആഗ്രഹിക്കുന്നുണ്ടോ? സ്വന്തമായി സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടോ?
ഉറപ്പായിട്ടും സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് ഇപ്പൊ ഉടനെ ഒന്നുമില്ല, വളരെ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് മെല്ലെ എന്ന് പറയുന്ന ആംഗിളിലേ ഉള്ളൂ.
എന്തായാലും ഇരേ പുറത്തിറങ്ങി പോയി നല്ല ഒരുപാട് പ്രതികരണം വരികയും ചെയ്തല്ലോ, അപ്പൊ അതിനുശേഷം എന്തെങ്കിലും പുതിയ ഓഫറുകൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ?
ഓഫറുകൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ് ജോഷി സാറ് സിനിമ കണ്ടിട്ട്, കുറെ പേര് വിളിച്ചു ജോഷി സാറ് സിനിമ കണ്ടിട്ട് എന്നോട് പറഞ്ഞില്ല, പക്ഷെ ഉദയേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല സ്ക്രിപ്റ്റ്, സ്ക്രിപ്റ്റ് ആണ് നല്ല നല്ലതാണ്, അവനോട് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറയും, ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട് അവന്റെ സ്ക്രിപ്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് സ്വപ്നം പോലെ തോന്നുന്ന സാധനമാണ്, അങ്ങനെയൊക്കെ തന്നു. പിന്നെ മമ്മൂക്ക കണ്ടിട്ട് വിളിച്ചു എന്നാണ് ഉദയേട്ടനെ വിളിച്ചു പറഞ്ഞു. മമ്മൂക്ക സിനിമ കണ്ടിട്ട് വിളിച്ചു, നന്നായിട്ടുണ്ട് ഉഗ്രംപടാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കേൾക്കുന്ന കോംപ്ലിമെന്റ്സും പിന്നെ ഒരു പരിചയം, എന്നെ പേഴ്സണലി കണ്ടാലൊന്നും ആർക്കും പരിചയം ഇല്ലാത്ത ആളാണ്. അപ്പം ഞാൻ ഈ എന്താ പറയാ, ഞങ്ങള് സവിത തിയേറ്ററിൽ എപ്പോഴും പോകാറുണ്ട്. അപ്പം പ്രശാന്ത് എന്ന് പറഞ്ഞ നടൻ ഉണ്ട്, അപ്പൊ പുള്ളിയെ എല്ലാവർക്കും പരിചയമുണ്ട്. അപ്പൊ സിനിമ കണ്ട എല്ലാവരും കണ്ടു കഴിഞ്ഞ ആളുകൾ അഭിനന്ദിക്കാൻ വേണ്ടി നിൽക്കാം. അപ്പം പ്രശാന്ത് പറഞ്ഞത് ഇയാളാണ് ഉഗ്രം കഥയാണെന്ന് അവരോ പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് അപ്പം പ്രശാന്ത് പറഞ്ഞത് ഇയാളാണ് കഥ എഴുതിയെന്ന് പറഞ്ഞു. അപ്പൊ കുറെ പേര് തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു നമുക്ക് അറിയാണ്ട് കിട്ടുന്ന കുറെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര.
തീർച്ചയായും. എന്തായാലും നവീൻ, എന്തായാലും ഓസ്ട്രേലിയയിൽ നമുക്കൊരു ഒരു മുഖ്യധാര മലയാളി സംവിധായകനെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി ശ്രീ നവീൻ ജോൺ ഇത്രയും നേരം എസ് ബി സംസാരിച്ചതിന്.
വളരെ നന്ദി. ഞാൻ അങ്ങനെ റേഡിയോയില് ഇപ്പൊ നാട്ടിൽ നിന്ന് ഇപ്പം പ്രശ്നം കുറച്ച് റേഡിയോസിലെ അഭിമുഖത്തിൽ എന്താ പറയാ അഭിമുഖങ്ങൾ കൊടുക്കാൻ പറ്റി, ഓസ്ട്രേലിയ എസ് ബി എസ് കൊടുക്കാൻ പറ്റിയില്ല, എനിക്കും വളരെ സന്തോഷം. ഓസ്ട്രേലിയൻ മലയാളികളും സുഹൃത്തുക്കളും എല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പം ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എല്ലാവർക്കും പ്രത്യേകം നന്ദി.
കഴുകിടുമൊരു വിരലായി നീ അരികെ പനിമതി മലരായി. Mm-hmm.